പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം.
ഒരുമിച്ച് കർത്താവിനെ ഓർക്കുവാനും ആരാധിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഇടയായതിൽ കർത്താവിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു.
ഐ താങ്ക് ആൻഡ് പ്രൈസ് ദി ലോർഡ് ഫോർ ഗിവിംഗ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വൺസ് അഗൈൻ റിമെമ്പർ ഹിം ആൻഡ് ടു ഗ്ലോറിഫൈ ആൻഡ് പ്രൈസ് ഹിം.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചു വരികയായിരുന്നു.
ഇൻ ദീസ് പാസ്റ്റ് ഡേയ്സ് വി ഹാവ് ബീൻ മെഡിറ്റേറ്റിംഗ് ഫ്രം ദി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ജെനസിസ്.
നമ്മുടെ ദൈവത്തിന്റെ മഹത്വം ആണ് നാം ഇതുവരെ ചിന്തിച്ചത്.
ആൻഡ് സോ ഫാർ വി ഹാവ് ബീൻ മെഡിറ്റേറ്റിംഗ് അപ്പോൺ ദി ഗ്ലോറി ഓഫ് ഗാഡ്.
ആ ദൈവം ചെയ്യുന്ന അത്ഭുതകരമായ കാര്യങ്ങളിൽ, ദൈവം നൽകുന്ന സ്വസ്ഥതയെക്കുറിച്ച് ചിന്തിച്ചാണ് ഇന്നലെ നാം അവസാനിപ്പിച്ചത്.
ആൻഡ് വി വെർ തിങ്കിങ് അബൌട്ട് ദി വണ്ടർഫുൾ തിങ്സ് ദാറ്റ് ഗാഡ് ഹാഡ് ഡൺ ആൻഡ് വി എൻഡഡ് യെസ്റ്റർഡേസ് ക്ലാസ് ബൈ തിങ്കിങ് അബൌട്ട് ദി റെസ്റ്റ് ദാറ്റ് ഹി ഹാഡ് ഗിവൻ അസ്.
ദൈവം ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു, സൃഷ്ടികളെല്ലാം അവസാനിച്ചു. ഏഴാം ദിവസം ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി സ്വസ്ഥനായി.
ഓൺ ദ സിക്സ് ഡേ ഗാഡ് ക്രിയേറ്റഡ് മാൻ ആൻഡ് ഹി കംപ്ലീറ്റഡ് ഓൾ ഹിസ് വർക്ക്സ്. ഓൺ ദ സെവൻത് ഡേ ഹി റെസ്റ്റഡ് ഫ്രം ഹിസ് വർക്ക്സ്.
ആ സ്വസ്ഥത എന്തിന്റെ നിഴലായിരുന്നു എന്നുള്ളതാണ് നാം ചിന്തിച്ചത്.
ആൻഡ് വി വർ തിങ്കിങ് അബൌട്ട് വാട്ട് ഷാഡോ ദിസ് റെസ്റ്റ് വാസ് ഷോയിങ്.
ആറാമത്തെ ദിവസം കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാം തീർത്തു, അധ്വാനമെല്ലാം തീർന്നു.
ബൈ ദി സിക്സ് ഡേ ഓൾ ദി വർക്ക് ദാറ്റ് ദി ലോർഡ് ഹാഡ് ടു ഡു ഇൻ ക്രിയേഷൻ ഹാഡ് ബീൻ കംപ്ലീറ്റഡ്.
സൃഷ്ടിയോട് ബന്ധപ്പെട്ട ഏഴാം ദിവസം മനുഷ്യൻ ഒന്നാം ദിവസമായിരുന്നു.
ആൻഡ് ആസ് ഫാർ ആസ് മാൻ വാസ് കൺസേൺഡ് ദി സെവൻത് ഡേ ഓഫ് ക്രിയേഷൻ വാസ് ഹിസ് ഫസ്റ്റ് ഡേ.
ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യൻ യാതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല.
ആൻഡ് ഫോർ മാൻ ടു എന്റർ ഇൻ ടു ദാറ്റ് റെസ്റ്റ് ദേർ വാസ് നത്തിങ് ദാറ്റ് ഹി ഹാഡ് ടു ഡു.
അതൊരു നിഴലായിരുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടായി.
ആൻഡ് വി റിമെമ്പർ ദാറ്റ് വാസ് ജസ്റ്റ് എ ഷാഡോ.
ആ നിഴല് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ ഒരു നിഴലായിരുന്നു.
ആൻഡ് ഇറ്റ് വാസ് എ ഷാഡോ ഓഫ് ദി ഡെത്ത് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദി ക്രോസ്.
അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം.
ദോസ് ഹു ആർ ഹെവി ലേഡൻ ആൻഡ് കം ടു മീ, ഐ വിൽ ഗിവ് ദം റെസ്റ്റ്.
ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതിന് യാതൊരു അധ്വാനവും മനുഷ്യന്റെ ഭാഗത്ത് ആവശ്യമില്ല, നേരെ പ്രവേശിച്ചാൽ മതിയാവും.
ആൻഡ് ഫോർ ദാറ്റ് റെസ്റ്റ് ദേർ ഇസ് നോ വർക്ക് റിക്വയർഡ് ഓൺ മാൻസ് ഫ്രം മാൻ, ഹി ജസ്റ്റ് നീഡ്സ് ടു കം ടു ദി ലോർഡ്.
അതിനുശേഷമുള്ള സ്വസ്ഥതയെക്കുറിച്ച് നാം ഓർത്തത് ഇസ്രയേലിന്റെ മിസ്രയീമിൽ നിന്നുള്ള പുറപ്പാടിനോട് ബന്ധപ്പെട്ടാണ്.
ആൻഡ് ദി റെസ്റ്റ് ആഫ്റ്റർ ദാറ്റ് വാസ് വിത്ത് റിഗാർഡ് ടു ദി എക്സഡസ് ഓഫ് ദി പീപ്പിൾ ഫ്രം ഈജിപ്ത്.
അത്ഭുതകരമായ ഒരു പ്രവൃത്തി അതിന് പിന്നിൽ നടക്കേണ്ടതായിട്ടു.
ആൻഡ് ദേർ വാസ് എ ഗ്രേറ്റ് മിറക്കിൾ ദാറ്റ് ഹാഡ് ടു ഹാപ്പൻ വിത്ത് ദേർ.
പെസഹ കുഞ്ഞാട് കൊല്ലപ്പെടേണ്ടി വന്നു.
ദി പാസോവർ ലാംബ് ഹാഡ് ടു ബി കിൽഡ്.
വിശ്വാസത്താൽ ആ ജനം വീണ്ടെടുക്കപ്പെടാനിടയായി.
ആൻഡ് ബൈ ഫെയ്ത്ത് ദാറ്റ് ദോസ് പീപ്പിൾ വേർ റിഡീംഡ് ഓർ സേവ്ഡ്.
അവർക്ക് സ്വസ്ഥമായ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം അവരെ ഇറക്കി വിട്ടത്.
ആൻഡ് ഗോഡ് ബ്രോട്ട് ദം ഔട്ട് ഇൻ ടു ലൈഫ് ഓഫ് റെസ്റ്റ് ഓർ ലൈഫ് ഓഫ് റെസ്റ്റ്.
പക്ഷേ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞില്ല.
ബട്ട് ദേ കുഡ് നോട്ട് എൻജോയ് ദാറ്റ് റെസ്റ്റ്.
നാം അതിന് ആദ്യത്തതിന് സൃഷ്ടിയിലെ സ്വസ്ഥത, ക്രിയേഷൻ റെസ്റ്റ് എന്ന് വിളിച്ചു.
ദ ഫസ്റ്റ് റെസ്റ്റ് വി കോൾ ഇറ്റ് എസ് ക്രിയേഷൻ റെസ്റ്റ്.
രണ്ടാമത്തത് സാബത്ത് റെസ്റ്റ്, ശബത്തിനോട് ബന്ധപ്പെട്ടതായ സ്വസ്ഥത.
ആൻഡ് ദ സെക്കൻഡ് വി കെൻ കോൾ ഇറ്റ് എസ് സാബത്ത് റെസ്റ്റ്.
മൂന്നാമത് അവർക്ക് ദൈവം മനോഹരമായ ഒരു നാട് നൽകി.
തേർഡ്ലി ഗോഡ് ഗേവ് ദം എ ബ്യൂട്ടിഫുൾ ലാൻഡ്.
യോശുവയുടെ നേതൃത്വത്തിൽ ദേശം പിടിച്ചടക്കി, സ്വസ്ഥമായി ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയും അവർക്ക് സ്വസ്ഥത ഉണ്ടായില്ല.
Under the leadership of Joshua, they were able to capture and occupy that land, and they thought that they could have rest over there, but even then there they could not enjoy that rest.
Mahanaya Davidinte nethruthathil rajyabharanam aarambichu, rajakanmaru bharichu, avade swasthatha undayilla.
Even the great king David was ruling where they had complete peace, but even at that time they could not enjoy that rest.
Ee naalu swasthathagalum bhaviyil varayendirunna swasthathayude nilalil aayirunnu ennalladam chindichu veedu vadavarthikunnilla.
And we already thought that all these four rests were a shadow or a copy of the rest that is to come in the future, and so I don't want to repeat that.
ഇവിടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അസ്വസ്ഥതകളുടെ പരിഹാരം എന്താണ്, അതിനെക്കുറിച്ച് പറയുമെന്നാണല്ലോ ഇന്നലെ ഓർപ്പിച്ചത്.
Yesterday I reminded you that I will be explaining about the difficulties that you will be having in the life of rest.
എന്തുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല?
Why we are not able to live a life of rest?
രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ? ആണ്.
Aren't we redeemed by the blood of Christ?
പിന്നെ എന്തുകൊണ്ട് ഈ അസ്വസ്ഥത ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നു?
So then why do we have this discomfort in our lives of rest?
എന്തുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല?
Why are we not able to experience that life of rest?
ഇത് എബ്രായ വിശ്വാസികൾക്ക് എഴുതിയപ്പോൾ അവരുടെ സ്ഥിതിയും ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു.
When the epistle was written to the Hebrews, their state was also in the similar manner.
എഴുത്തുകാരൻ പറയാണ്, അവർ സ്വസ്ഥമായി ജീവിച്ചില്ല, നിങ്ങൾക്ക് സ്വസ്ഥത ഇല്ലാതെ വന്നേക്കാം എന്ന് ഭയപ്പെടുക.
The Hebrews mentioned that they could not live in rest, even you should fear that you might also not enjoy that rest.
അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
What are the reasons?
അതിന് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്?
And what are the what can you do to overcome those issues?
ഈ എബ്രായ ലേഖനം എഴുതിയ സമയത്ത് അവർ കടന്നുപോയത് വലിയ പോരാട്ടങ്ങളുടെ നടുവിലൂടെയാണ്.
And when the epistle to Hebrews was written, they were going through great trials.
അവരുടെ വിശ്വാസത ചോദ്യം ചെയ്തതായ സന്ദർഭങ്ങളാണ്.
And those were circumstances where they had questioned their faith.
രക്തസാക്ഷി മരണം ആരംഭിച്ചില്ല, അതിന് വക്കിൽ വരെ വന്നിരിക്കുകയാണ്.
They had the martyrdom had not yet started. They were at the brink of it, or the verge of it.
ആ സമയത്ത് അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി എഴുത്തുകാരൻ പറയുകയാണ്, സ്വസ്ഥത നഷ്ടപ്പെടരുത്, സ്വസ്ഥമായി ജീവിക്കണം.
And at that time, the writer to the Hebrews, he is encouraging them and exhorting them by saying that do not lose your rest.
സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നാലും അതിനെല്ലാം നടുവിൽ സ്വസ്ഥതകളും മാർഗമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥമായി ജീവിക്കുന്നത്?
Even if the circumstances are unfavorable, still there is a way of rest, so why you are uncomfortable?
അങ്ങനെ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഏഴ് മാർഗങ്ങളാണ് എബ്രായ ലേഖനം 4:11 11 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്.
And that those seven ways of rest which we see in Hebrews chapter 4 verses 11 onwards.
നമുക്ക് വേണമെങ്കിൽ അതിനെ sevenfold aids to Christian rest.
We can call it a sevenfold aids to Christian rest.
ക്രിസ്തീയ സ്വസ്ഥതയ്ക്കുള്ള ഏഴ് മാർഗങ്ങൾ, ഏഴ് മുഖാന്തരങ്ങൾ.
Or sevenfold aids to Christian rest.
എല്ലാം വിശദമായിട്ട് പറയാൻ നേരമില്ല, അതുകൊണ്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പറഞ്ഞു വിടാമെന്ന് വിചാരിക്കാം.
And there is no time to explain in detail, but in brief we'll going through those seven points.
11th vakyam,
verse 11,
adugonda aarum anusaranakkedinte samadrishtanthathinu ottavanam veezhaadirikkendathinu naam aa swasthathil praveshippan ulsaahikkam.
Let us therefore be diligent to enter that rest, lest anyone fall according to the same example of disobedience.
Anusaranakked swasthatha, വിശ്വാസം, അവിശ്വാസം, ഈ വാക്കുകളെല്ലാം ഈ ഭാഗത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട്.
വി കെൻ സീ ദി വേർഡ്സ് ഡിസൊബീഡിയൻസ്, റെസ്റ്റ് ആൻഡ് അൺഫെയ്ത്ത്ഫുൾനെസ്, ഓൾ ദീസ് റിപ്പീറ്റഡ് ഇൻ ദീസ് പോർഷൻ.
ഇസ്രായേലിൽ വിശ്വാസം കേട്ടെങ്കിലും അത് വചനം കേട്ടെങ്കിലും വിശ്വാസമായി പരിണമിച്ചില്ല.
ഇൻ ഇസ്രായേൽ, ഈവൻ ദോ ദേ ഹേർഡ് ദ വേർഡ്, ഇറ്റ് ഡിഡ് നോട്ട് കൺവേർട്ട് ഇൻ ടു ഫെയ്ത്ത്.
അവരനുസരിച്ചില്ല,
ദേ ഡിഡ് നോട്ട് ഒബേ.
അപ്പൊ വിശ്വാസവും അനുസരണവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ടാണ് എഴുത്തുകാരൻ ഇവിടെ ഉറപ്പിക്കുന്നത്.
സോ ദി റൈറ്റർ ഇസ് റിമൈൻഡിങ് അസ് ദാറ്റ് ഫെയ്ത്ത് and obedience are two sides of a coin.
ഇത് രണ്ടും ഒന്നിച്ചു പോകേണ്ടതാണ്.
And these two need to go together.
ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതേ ആശയം നമ്മൾ യോഹന്നാൻ സുവിശേഷം 3:3 അവസാന വാക്യത്തിൽ വായിക്കുന്നുണ്ട്.
And even when we come to the New Testament, we see in John's Gospel chapter 3 towards the end,
പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനെ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ.
We read that he who believes in the Son has everlasting life, he who does not believe shall not see life, but the wrath of God abides on him.
വിശ്വസിക്കുക, അനുസരിക്കുക.
Believe and obey.
ഇത് രണ്ടും ചേർന്ന് പോകേണ്ടതാണ്.
These two need to go together.
വാസ്തവത്തിൽ ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയിലെ പരാജയത്തിന്റെ പ്രധാനമായ കാരണം എന്തായിരുന്നു?
What was the main cause for the failure of Israel in the wilderness, in their wilderness?
അവരുടെ അവിശ്വാസം.
Their unfaith or unbelief.
അവർ വിശ്വസിച്ചിരുന്നത് എങ്ങനെ അറിയാം?
How do we know that
അവർ അനുസരിച്ചില്ല.
They did not obey.
ആരെ അനുസരിച്ചില്ല?
Whom did they not obey?
ദൈവത്തെ അനുസരിച്ചില്ല.
They did not obey God.
അപ്പോൾ ദൈവം നേരിട്ട് വന്ന് അവരോട് വല്ലതും പറഞ്ഞു?
Did God come and directly tell them something?
ഇല്ല, അതിന്റെ ആവശ്യമില്ല.
No, there is no need for that.
ദൈവം ചില വ്യവസ്ഥകൾ സമൂഹത്തിൽ വെച്ചിട്ടുണ്ട്.
God had placed certain boundaries, certain commands.
അന്ത്യകാലത്തിന്റെ ലക്ഷണമായിട്ട് പൗലോസ് പറയുമ്പോൾ അന്ത്യകാലത്ത് അനുസരണക്കേടുണ്ടാവും.
As the sign of the end of time, Apostle Paul is saying that there will be disobedience.
ലോകത്തിൽ എവിടെ നോക്കിയാലും ഈ അനുസരണക്കേടും അതിന്റെ ഫലമായിട്ടുള്ള മത്സരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
And we can see throughout the world that disobedience and as a result rebellion.
ഇന്ന് ലോകത്തിലെ ഭരണാധികാരികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതുതന്നെയാണ്.
And this is the biggest problem that all the world leaders are facing today.
അനുസരണക്കേടുകാരായ പ്രജകൾ.
People who are disobedient.
ഇനി കുടുംബങ്ങളിലേക്ക് നോക്കണം.
Let us look to the families.
അനുസരിക്കാത്ത ഭാര്യമാര്.
Wives who do not obey.
അനുസരിക്കാത്ത മക്കൾ.
Children who do not obey.
കർത്താവിനെ അനുസരിക്കാത്ത ഭർത്താക്കന്മാർ.
And husbands who do not obey the Lord.
ഇനി സഭകളിലേക്ക് നോക്കണം.
Let us look to the church.
അവിടെയും അനുസരണക്കേട്.
Even their disobedience.
അപ്പോൾ ഈ അനുസരണക്കേട് വ്യാപകമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്.
But so disobedience is all over the place.
എവിടെ അനുസരണക്കേടുണ്ടോ ആ അനുസരണക്കേട് തെളിയിക്കുന്നത് അവിശ്വാസമാണ്.
And wherever disobedience is there, that disobedience is proved through unbelief.
ദൈവത്തെ വിശ്വസിച്ചാൽ അനുസരിക്കും.
If you believe in God, you will obey.
കാരണം ദൈവമാണ് വ്യവസ്ഥകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്.
Because God is the one who has placed all these commands.
എവിടെയെങ്കിലും അനുസരണക്കേട് ഉണ്ടെങ്കിൽ,
if there is any disobedience,
ദൈവത്തെ വിശ്വസിക്കുന്നവരും തന്നെ മനസ്സിലാക്കണം.
വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ഡു നോട്ട് ബിലീവ് ഇൻ ഗോഡ്.
അപ്പോൾ ഈ വിശ്വാസവും മനസ്സിലും ഒരുമിച്ച് തന്നെ പോകേണ്ടതാണ്.
സോ ദിസ് ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് നീഡ് ടു ഗോ ടുഗദർ.
ഇത് ഇസ്രായേലിന്റെ ഇടയിൽ ഉണ്ടായില്ല.
ആൻഡ് ദിസ് വാസ് നോട്ട് ദെയർ ഇൻ ദി ഇസ്രായേലൈറ്റ്സ്.
ദൈവം അവർക്ക് നൽകേണ്ടതെല്ലാം നൽകിയിരുന്നു.
ഗോഡ് ഗേവ് ദം എവരിതിങ് ദാറ്റ് ദേ നീഡഡ്.
ദാതാവ് വളരെ നല്ലവനായിരുന്നു.
ദി ഗിവർ വാസ് വെരി ഗുഡ്.
ദാനങ്ങളെല്ലാം അവർ ഏറ്റുവാങ്ങി.
ഓൾ ദി ഗിഫ്റ്റ്സ് ദേ റിസീവ്ഡ് ജോയ്ഫുള്ളി.
ദാതാവിനെ മറന്നു.
ബട്ട് ദേ ഫോർഗോട്ട് ദി ഗിവർ.
എങ്ങനെ അറിയാം?
ഹൗ ഡു വി നോ?
മോശയുടെ വാക്കുകൾക്ക് അവർ ചെവി കൊടുത്തില്ല.
ദേ ഡിഡ് നോട്ട് ലിസൺ ടു ദി വേർഡ്സ് ഓഫ് മോസസ്.
ഇത് ഇന്നും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതായ ഒരു വലിയ കെടുതി തന്നെയാണ്.
ആൻഡ് ദിസ് ഇസ് എ ഗ്രേറ്റ് ട്രാപ്പ് ദാറ്റ് ഈവൻ വി കൻ ഫോൾ ഇൻടു ടുഡേ.
നാം ഏതെല്ലാം മേഖലകളിൽ അനുസരിക്കേണ്ടതായിട്ടുണ്ടോ ആ മേഖലകളിൽ അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിള്ളൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്.
ഇൻ ഓൾ ദ സ്ഫിയേഴ്സ് വേർ വി നീഡ് ടു ഒബേ ഗോഡ്, ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു ഒബേ, ദാറ്റ് മീൻസ് ദേർ ഇസ് എ ഗ്രേറ്റ് പിറ്റ് ഇൻ അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്.
ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതിയാവും ഞാൻ വിചാരിക്കുകയാണ്.
ഐ ജസ്റ്റ് ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ദാറ്റ്.
ഒരു മാസം കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിൽ എത്താമായിരുന്നു.
ഇൻ വൺ മന്ത് ദി ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ കുഡ് ഹാവ് റീച്ച്ഡ് കനാൻ ഫ്രം ഹിയർ.
അത്രയ്ക്കുള്ള ദൂരം എവിടെ നിങ്ങൾക്കറിയാം.
യു നോ ദാറ്റ് ദേർ വാസ് ഓൺലി ദാറ്റ് മച്ച് ഡിസ്റ്റൻസ്.
പിന്നെ എന്തുകൊണ്ട് 40 കൊല്ലം എടുക്കേണ്ടി വന്നത്?
സോ വൈ ഡിഡ് ദേ ടേക്ക് 40 ഇയേഴ്സ്?
12 പ്രഭുക്കന്മാരെ കനാനോട് ഉച്ചുനോക്കുവാനായിട്ട് കാദേശ് ബർനയിൽ നിന്ന് മോശം അയച്ചു.
Moses sent 12 spies from the each of the tribes to spy on the land of Canaan.
അവർ ദേശം പോയി കണ്ടു.
ദേ വെന്റ് ആൻഡ് സോ ദ ലാൻഡ്.
നല്ല റിപ്പോർട്ടുമായിട്ട് വന്നു.
ആൻഡ് ദേ കെയിം വിത്ത് എ ഗുഡ് റിപ്പോർട്ട്.
വളരെ മനോഹരമായ ദേശം.
ഓ വെരി ബ്യൂട്ടിഫുൾ ലാൻഡ്.
പറഞ്ഞതുപോലെ തന്നെ പാലും തേനും ഒഴുകുന്ന ദേശം.
ഇറ്റ് ഇസ് ട്രൂലി എ ലാൻഡ് ദാറ്റ് ഫ്ലോസ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി.
പക്ഷേ
ബട്ട്
ഒരു പക്ഷേയുണ്ട്.
ദേർ ഇസ് എ ബട്ട് ദേർ.
നമുക്ക് കിട്ടുകയില്ല.
വി വോണ്ട് ഗെറ്റ് ഇറ്റ്.
എല്ലാം നല്ലതാ.
ഇറ്റ് ഇസ് ഓൾ ഗുഡ്.
നമുക്ക് കിട്ടുകയില്ല.
ബട്ട് വി വോണ്ട് ഗെറ്റ്.
ദൈവം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരും.
ഗോഡ് സെഡ് വി ഐ ഗിവ് ഇറ്റ് യു.
അബ്രഹാമിന് വാക്തത്തഞ്ച് ദേശം തരുമെന്ന് ദൈവം പറയുമ്പോൾ,
വെൻ ഗോഡ് ഇസ് സെയിങ് ദാറ്റ് ദി ലാൻഡ് ഐ പ്രോമിസ് ടു എബ്രഹാം ഐ വിൽ ഗിവ് ഇറ്റ് യു,
ഇവിടെ 10 പ്രഭുക്കന്മാർ പറയുകയാണ് നമുക്ക് കിട്ടുകയില്ല.
ബട്ട് ദി 10 പ്രിൻസസ് ഓഫ് ദ ട്രൈബ്സ് ആർ സെയിങ് ദാറ്റ് വി വിൽ നോട്ട് ഗെറ്റ്.
മോശയുടെ വാക്കിനെ അവർ അനാദരിച്ചു.
ആൻഡ് ദേ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ഓർ ഓണർ ദി വേർഡ് ഓഫ് മോസസ്.
അതിന്റെ അർത്ഥം ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലുമുള്ള ആശ്രയം അവർക്ക് നഷ്ടപ്പെട്ടതാണ്.
ദാറ്റ് മീൻസ് ദാറ്റ് ദേ ലോസ്റ്റ് ദെയർ ട്രസ്റ്റ് ഇൻ ദ വേർഡ്സ് ഓഫ് മോസസ് ആൻഡ് as well in Moses.
40 ദിവസം കൊണ്ടാണ് അവർ ദേശം ഉറ്റുനോക്കി മടങ്ങി വന്നത്. അത് ഒരു ദിവസത്തിന് ഒരു വർഷം വീതം ദൈവം ഒരു പെനാൽറ്റി കൊടുത്തു. 40 കൊല്ലം മരുഭൂമിയിൽ കൂടെ നടക്കേണ്ടതായി പോകുന്നു.
For 40 days they took to spy the land, and God gave them a penalty for a year for each day of that spying, and so they had to wander the wilderness for 40 years.
സ്വസ്ഥത ഉണ്ടായോ?
Did they have rest?
കാദേശ് ബർന എന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ 38 ദീർഘമായ വർഷങ്ങൾ അതിന് ചുറ്റും ഒരു പശു ഒരു കുറ്റിയെ കെട്ടിയിട്ടാൽ അതിന്റെ കയറിന്റെ ആ പരിധിക്കുള്ളിൽ കറങ്ങുന്നത് പോലെ 38 കൊല്ലം ഒരു സ്ഥലത്ത് തന്നെ കറങ്ങേണ്ടതായിട്ട് വന്നു.
If you look at the Kadesh Barnea from where the spies were sent, just as a cow is tied to a post and it goes round and round, in that same manner the children of Israel seem to be going round and round for 38 years.
വിശ്വാസ ജീവിതത്തിൽ വളർച്ച ഇല്ലാതെ ഈ കയറിന്റെ പരിധിക്കുള്ളിൽ കറങ്ങുന്നത് പോലെ എത്ര ആളുകളാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
How many people are going round and round in the same manner without any growth in their Christian life?
ഈ കനാന്റെ അനുഭവത്തിൽ സംതൃപ്തമായ ഒരു ജീവിതത്തിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ രാവുകളിലും പകലുകളിലും നമുക്കിടയാകണമെങ്കിൽ വിശ്വാസം അനുസരണം.
If we need to live a life of rest in our Christian life, a victorious Christian life, then we need to have faith and obedience.
രണ്ടാമത്തെ കാര്യമായിട്ട് നാം വായിച്ച ആ വാക്യത്തിനെ കാണുന്നത് ഉത്സാഹിക്ക, ഡിലിജൻസ്.
Second thing that we read in the same verse is diligence.
ഇസ്രായേൽ മക്കൾക്ക് ഉത്സാഹം ഇല്ലായിരുന്നു.
Did the Israelites not have diligence?
ഭയങ്കര ഉത്സാഹമായിരുന്നു.
They were very diligent.
ഭയങ്കര ആവേശമായിരുന്നു.
They were very zealous.
അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നു.
They kept on traveling.
പക്ഷേ ആ ഉത്സാഹം ശരിയായ നിലയിലുള്ളതായിരുന്നില്ല.
But that their zeal was not in the right way.
ഇസ്രായേൽ മക്കളുടെ ചരിത്രം കഴിഞ്ഞാൽ ഇനി എബ്രായ വിശ്വാസികളുടെ തന്നെ ചരിത്രം നോക്കണം.
ഇല്ല, ഇഫ് വി ഗോ ടു ദി ഹിസ്റ്ററി ഓഫ് ദി ഹീബ്രൂ ക്രിസ്ത്യൻസ്.
ആദ്യം ഉണ്ടായിരുന്ന പാട്ട് അവസാനിച്ചു.
ദി ഫസ്റ്റ് സോങ് വാസ് ഓവർ.
ചെങ്കടലിൽ കടന്നു കഴിഞ്ഞപ്പോൾ അവർ പാട്ട് പാടി.
ആഫ്റ്റർ ദേ ക്രോസ് ദ റെഡ് സീ ദേ സാങ് എ സോങ്.
ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് ഒരുപാട് അവർ പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് ദേ ഹാവ് ഓൾ മെൻഷൻഡ് എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് അബൌട്ട് ദി പ്രൈസ് ഓഫ്
ഗോഡ്. പക്ഷേ നാളുകൾ കഴിഞ്ഞ് അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന ഉത്സാഹം അവർക്കുണ്ടായിരുന്നില്ല.
ബട്ട് ആഫ്റ്റർ സെവറൽ ഡേയ്സ് ഓഫ് ഗോൺ, ഇഫ് യു ലുക്ക് അറ്റ് ദി വേർഡ്സ് ദാറ്റ് കം ഫ്രം ദേ മൗത്ത്, ഓൾ ദ സീൽ ആൻഡ് ദി ഡിലിജൻസ് ഹാസ് ഗോൺ.
അവർക്ക് കനാനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാനുണ്ടായിരുന്നില്ല.
ദേ ഹാഡ് നോ വേർഡ്സ് ടു സേ അബൌട്ട് കനാൻ.
അവർക്ക് പറയാനുള്ളതെല്ലാം ഇറച്ചിയുടെ കാര്യം, വെള്ളത്തിന്റെ കാര്യം, മണ്ണയുടെ കാര്യം, ആഹാരത്തിന്റെ കാര്യം, ഭൗതികമായ കാര്യങ്ങളല്ലാതെ അവർക്ക് വേണ്ടി വെച്ചിരുന്ന മനോഹരമായ വളർച്ച ദേശം അതിനെക്കുറിച്ച് പറയാൻ അവർക്കുണ്ടായിരുന്നില്ല.
ഇവ അതർ ദാൻ കംപ്ലൈൻസ് അബൌട്ട് ദി ഫുഡ് ആൻഡ് ദ വാട്ടർ ആൻഡ് ഓൾ ദോസ് അതർ ഡിഫിക്കൽട്ടീസ്, ദേ ഹാഡ് നോ ഗുഡ് വേർഡ്സ് ടു സേ അബൌട്ട് ദി റെസ്റ്റ് ഓഫ് ദി ലാൻഡ് ദാറ്റ് വാസ് ഗുഡ്.
ഇനി എബ്രായ വിശ്വാസികളുടെ കഥ നോക്കണം.
ലെറ്റ് അസ് കം ടു ദി ഹീബ്രൂ ക്രിസ്ത്യൻസ്.
മനോഹരമായ ഒരു ഭൂതകാലം അവർക്കുണ്ടായിരുന്നു.
ദേ ഹാഡ് എ ഗ്രേറ്റ് പാസ്റ്റ്.
വിശ്വാസത്തിലേക്ക് വന്ന ആദ്യ നാളുകളിൽ അവർ വളരെ ഉത്സാഹികളായിരുന്നു.
When they first came to the faith, they were very diligent.
എബ്രായ ലേഖനം നോക്കിയാൽ അറിയാം, അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ അവർ ഒരു കാലത്ത് വചനത്തിന് വേണ്ടി വളരെ ഉത്സാഹികളായിരുന്നു.
In Hebrews chapter 5 verse 11 we see that they were once very diligent before the word.
എന്നാൽ ഇപ്പോൾ അവർക്ക് വചനത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോയി.
But now their love towards the word has come down.
ആത്മീയ ശൈശവാവസ്ഥയിൽ തന്നെ ഇപ്പോഴും ആയിരിക്കുക.
And they are remaining in a spiritual immaturity.
ആറാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ അന്ന് അവർ അതിഥികളെ സൽക്കരിക്കുമായിരുന്നു, ദൈവമക്കളെ വീട്ടിൽ സൽക്കരിച്ച് അവരെ ശുശ്രൂഷിക്കുമായിരുന്നു.
In 6 verse 10 we read that they showed hospitality to the servants of the Lord.
പത്താം അധ്യായത്തിന്റെ 34ാം വാക്യത്തിൽ അവർ കർത്താവിന്റെ നാമം സ്വീകരിച്ചത് മുഖാന്തരം സമ്പത്തുകളുടെ അപഹാരം സഹിച്ച് കർത്താവിനോട് കൊടുക്കാൻ പോലും ഒരു തയ്യാറായിരുന്നു.
And in chapter 10 verse 34 because of for the sake of the Lord even they suffered plundering of their goods and they were ready to give.
ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല.
But now they are not giving.
ഏഴാം അധ്യായത്തിന്റെ 25ാം വാക്യം എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഒക്കെ അവർ പ്രാർത്ഥനയിൽ വളരെ ഉത്സാഹികളായിരുന്നു, ഇപ്പോൾ അതില്ലെന്നായി.
Chapter 7 verse 25 and chapter 8 verse 1 we read that they had great diligence in prayer but even now that has gone down.
പത്താം അധ്യായത്തിന്റെ 23ാം വാക്യത്തിൽ സഭായോഗങ്ങൾ എന്ന് വെച്ചാൽ അവർ ഒരെണ്ണം പോലും ഒഴിവാക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ സഭായോഗങ്ങളെ പോലും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്.
Chapter 10 verse 23 onwards we see that they would not forsake any gathering of the saints but now even that they forsake.
ഇവിടെ സഭായോഗങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്ന ആരാധനയോഗത്തെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്, വളരെ പ്രത്യേകമായ യോഗം എന്നാണ് അതിന്റെ അർത്ഥം.
Here the assembling of the saints together is mentioned here it is referred to the worship gathering.
അതുപോലും അവരെ ഉപേക്ഷയായി വിചാരിക്കുക.
Even that they forsaking.
വീണ്ടെടുപ്പുകാരനെ ഓർക്കാൻ പോലും അവർക്ക് മനസ്സില്ല.
They are not able to, or willing to remember the Redeemer.
ചുരുക്കി പറഞ്ഞാൽ ആദ്യകാലത്തുണ്ടായിരുന്ന ഉത്സാഹമെല്ലാം നഷ്ടമായി.
In short all their diligence and zeal that they had in their first days have all been lost.
അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാരണം പീഡനമായിരുന്നു.
And as far as they were concerned the reason was the trials and persecution.
അതിന്റെ ഫലമായിട്ട് അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു.
And because of that they lost their
life. നമ്മുടെ കാരണങ്ങൾ വേറെ ആയിരിക്കാം.
Our reasons might be different.
നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നാലും ഈ സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിക്കുന്ന എത്ര എത്ര ദൈവമക്കളുണ്ട്.
How many children of God are there who forsake the assembling of the saints even though all the circumstances are favorable?
എങ്ങനെ സ്വസ്ഥത ഉണ്ടാവും?
How can we have rest?
ഇതാണ് അസ്വസ്ഥത രണ്ടാമത്തെ കാരണം.
This is the second reason for preventing us from that rest.
അതേ സമയത്ത് ഈ സ്വസ്ഥതയിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഈ കാര്യങ്ങളിൽ ഉത്സാഹികളായിരിക്കണം.
But at the same time if we need to come back to this rest we need to be diligent in all these.
ഈ മൂന്നാമത്തെ കാരണത്തെ കുറിച്ച് എടുത്തുകാലം പറയുന്നത്.
Okay the seventh the third aid that the
നാലാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യം.
Chapter 4 verse 12
അവിടെ ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത് ജീവനും ചൈതന്യമുള്ളത് തുടങ്ങി ദൈവ വചനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്.
The specialties of the word of God are mentioned there.
ഈ വചനം ഇസ്രായേൽ മക്കൾക്ക് നൽകിയതാണ്.
This word of God was given to the Israelites.
പക്ഷേ കേട്ടവർക്ക് അത് ഉപകാരമായി വന്നില്ല.
But it was not useful for those who heard it.
ഇവിടെ ഇനി എബ്രായ ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കണം.
ഓക്കെ ലെറ്റ് ലുക്ക് ടു ദി ഹീബ്രൂ ക്രിസ്ത്യൻസ്.
അവർക്ക് വചനം കിട്ടിയില്ലേ?
ഡിഡ് ദേ നോട്ട് റിസീവ് ദി
വേർഡ്? ധാരാളം വചനം കിട്ടി.
ദേ റിസീവ്ഡ് ലോട്ട് ഓഫ് വേർഡ്.
ആ വചനം കേൾപ്പിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു.
ആൻഡ് ദേ വേർ ലോട്ട് ഓഫ് പീപ്പിൾ ടു സ്പീക്ക്.
പക്ഷേ അത് അവർക്ക് ഉപകാരമായി വന്നില്ല.
ബട്ട് അഗൈൻ ദേം ഇറ്റ് ഡിഡ് നോട്ട് ബിക്കം യൂസ്ഫുൾ.
ഇവിടെ എഴുത്തുകാരൻ അവരുടെ ശ്രദ്ധയെ ആ മരുഭൂമി യാത്രയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്.
ആൻഡ് ദി റൈറ്റർ ഈസ് ബ്രിംഗിംഗ് ദേർ അറ്റൻഷൻ ബാക്ക് ടു ദി ജേർണി ഓഫ് ദി വിൽഡർനെസ്.
ഞാൻ ഓർപ്പിച്ച പോലെ ഇസ്രായേലിന്റെ 38 വർഷത്തെ ചരിത്രമാണ് സംഖ്യാപുസ്തകത്തിലുള്ളത്.
ഐസ് ഐ റിമൈൻഡഡ് യു ദി ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഹാഡ് ഹിസ്റ്ററി ഓഫ് 38 years in the book of numbers
രണ്ട് സെൻസസ് എടുക്കുന്നതിനിടയിലുള്ള ചരിത്രമാണ് സംഖ്യാപുസ്തകത്തിലെ.
And the book of numbers is the history that happens between two census.
അതിനിടയിൽ അവർക്ക് എന്തുമാത്രം വചനം ദൈവം കൊടുത്തു കാണും.
ആൻഡ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഹൗ മച്ച് വേർഡ് ദ ലോർഡ് മസ്റ്റ് ഹാവ് ഗിവൻ ടു ദം.
നിങ്ങൾ ഒന്നിന് പറയ ഒന്നായി എണ്ണി നോക്കിയാൽ 70 പ്രാവശ്യം ദൈവം സംസാരിക്കുന്നതായിട്ട് കാണാം.
ഇഫ് യു കൌണ്ട് വൺ ആഫ്റ്റർ ദി അതർ യു വിൽ സീ ദാറ്റ് ഗോഡ് സ്പോക്ക് ടു ദം 70 ടൈംസ്.
മോശയോട് മാത്രമായിട്ട് 35 പ്രാവശ്യം ദൈവം അരുളപ്പാട് നൽകി.
ആൻഡ് മോസസ് ഗോഡ് കമാൻഡഡ് ഓർ ഗേവ് കമാൻഡ്മെന്റ്സ് ടു മോസസ് 35 ടൈംസ്.
മോശയിലൂടെ ഇസ്രായേൽ മക്കളോട് 15 പ്രാവശ്യം വചനം അറിയിച്ചു.
ആൻഡ് മോസസ് ഇൻഫോംഡ് ദി ഇസ്രായേലൈറ്റ്സ് ഓൾമോസ്റ്റ് 15 ടൈംസ് അബൌട്ട് ദീസ് കമാൻഡ്മെന്റ്സ്.
മോശയോടും അഹരോനോടുമായിട്ട് ദൈവം 7 പ്രാവശ്യം സംസാരിച്ചു.
ആൻഡ് ഗോഡ് സ്പോക്ക് 7 ടൈംസ് ടു മോസസ് ആൻഡ് ആരോൺ.
ഒന്നും രണ്ടുമല്ല 70 പ്രാവശ്യം ദൈവം വചനം കൊടുത്തു.
നോട്ട് ജസ്റ്റ് 1 or 2 ബട്ട് 70 ടൈംസ് ഗോഡ് ഗേവ് ദി വേർഡ് ടു ദി ഇസ്രായേലൈറ്റ്സ്.
ആ 38 വർഷത്തെ ചരിത്രം നോക്കിയാൽ അതുപോലെ മത്സര്യം ഉണ്ടായ ഒരു കാലവും അവരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല.
But if you look at those 38 years there was no other period in which they rebelled so much against God.
വചനം കിട്ടാഞ്ഞിട്ടല്ല.
It's not because they did not
receive. ആരാളം വചനം കിട്ടി.
They received lots.
ആവർത്തിച്ചു കേട്ടു.
They kept repeating that.
ആരാധനയോഗത്തിലും വചനം.
Even in the prayer meeting word.
ആരാധനയോഗത്തിലും വചനം.
And even in the worship message.
ബൈബിൾ ക്ലാസ്സിലും വചനം.
In the message in the Bible classes.
എവിടെയും വചനം.
There is always message.
പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ അതുമൂലമുള്ള രൂപാന്തരം ജീവിതങ്ങളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ കേൾക്കുന്ന വചനം പ്രയോജനകരമായി തീരുകയില്ല.
But when this word is received, heard, if that changes, a transformation is not brought in the lives, then there's no point in that word.
ഞാൻ പറയട്ടെ, നമ്മുടെ ദൈനംദിന ദൈവവചന ധ്യാനത്തിലൂടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പോരായ്മയെ ദൈവം ചൂണ്ടിക്കാണിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് എത്ര നാളുകളായി കാണും.
How many days it has been since in our daily prayer, in our daily meditation, the Lord has pointed out our mistake and we have been able to correct that.
നമ്മുടെ ജീവിതത്തിൽ കരുതിക്കൊള്ളേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകി അതിനനുസരണമായിട്ട് ആമേൻ പറഞ്ഞിട്ട് എത്ര നാളുകളായിട്ടുണ്ട്.
How many days has it been since you said amen to the warnings that the Lord has given us?
ദൈവവചനത്തിന്റെ കേൾവി മൂലം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വന്നിട്ട് എത്ര നാളുകളായി കാണും.
How many days or how long has it been since your life has been transformed after hearing the word?
അതുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനിരിക്കുമ്പോൾ ആ ധ്യാന സമയത്ത് ദൈവത്തോട് പറഞ്ഞ, ദൈവമേ ഇന്ന് എന്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തതൊക്കെ നിലയിൽ ഏതെങ്കിലും ഒരു ആലോചന തരണമേ എന്നൊരു ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇരുന്നാൽ നിശ്ചയമായും നമ്മുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാനുള്ള വചനം ദൈവഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തരിക തന്നെ ചെയ്യും.
ഇൻ അവർ ഡെയിലി പ്രേയേഴ്സ് ലെറ്റ് അസ് പ്രേ ഏർണസ്റ്റ്ലി സീക്കിംഗ് ആസ്കിംഗ് ഗോഡ് ടു ട്രാൻസ്ഫോം അവർ ലൈഫ്സ് ബേസ്ഡ് ആൻഡ് ടു ഗിവ് അസ് വേർഡ് സോ ദാറ്റ് വി മൈ ട്രാൻസ്ഫോം അവർ ലൈഫ്സ് ആൻഡ് ട്രൂലി ഹി വിൽ ഷൈൻ ദാറ്റ് ലൈറ്റ് അപ്പോൺ ദ വേർഡ് ഇൻ അവർ ഹാർട്ട്സ്.
ദൈവജന ശിശുവിനെ കേൾക്കാൻ വരുന്നതിന് ഈ പ്രാർത്ഥനയോടുകൂടെ ഹോളിലേക്ക് വരാനിടയാകണം.
വി മസ്റ്റ് ഓൾസോ ബി ഹാവിംഗ് ദിസ് പ്രേയർ വെൻ വി കം ടു ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്.
ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ വചനം ധാരാളം നൽകി, എബ്രായ ക്രിസ്ത്യാനികൾക്ക് ധാരാളം നൽകി, പക്ഷേ ഉപകാരമായി വന്നില്ല. വചനം അവരിൽ പ്രവർത്തിക്കാതെ വന്നതിന് ഫലമായി അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടാനിടയായി.
ദി ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ദേ ഹേർഡ് മച്ച് വേർഡ് ആൻഡ് ഈവൻ ദി ഹീബ്രൂ ക്രിസ്ത്യൻസ് ദേ ഹേർഡ് മച്ച് വേർഡ് ബട്ട് ദേ കുഡ് നോട്ട് മേക്ക് ഇറ്റ് യൂസ്ഫുൾ ഫോർ ദംസെൽവ്സ് ആൻഡ് ദാറ്റ്സ് വൈ ദേ കുഡ് നോട്ട് എന്റർ ഇൻ ടു ദ റെസ്റ്റ്.
ഇനി നാലാമത്തെ കാര്യത്തെ കുറിച്ച് 13-ാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത്.
ദ ഫോർത്ത് പോയിന്റ് വി സീ ഇൻ വേഴ്സ് 13,
അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്.
And there is no creature hidden from his sight, but all things are naked and open to the eyes of him to whom we must give account.
Israel makkada charithram nokkiyal ee swayashodana self examination avare yuvathil oru yuvathil undayirunnilla.
If you look to the life of the Israelites, there was never a point at which they did a self examination.
Aarambham mudhal avasanam vare nokkiyal avaru mattullavare shodhana cheyyunna kaathil valare vidagdharayirunnu.
If you look from the beginning to the end, they were experts in examining others.
Adu Aharon aanengilum Miriam aanengilum mattu Israel makkal aanengilum avarellam mattullavare shodhana cheyyunnathil ulsuhagarayirunnu. പക്ഷേ അവരുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമുണ്ടായില്ല.
ഇഫ് യു ലുക്ക് അറ്റ് ആരൻ ഓർ മിറിയം ഓർ ദി ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, ദേ വർ ഓൾ വെരി ജെലസ് ടു ജഡ്ജ് ആൻഡ് ടു എക്സാമിൻ അതേഴ്സ് ബട്ട് ദേ കുഡ് നോട്ട് പോയിന്റ് ദാറ്റ് എക്സാമിനേഷൻ ടുവേർഡ്സ് ദംസെൽവ്സ്.
ഇവിടെ എഴുത്തുകാരൻ പറയും, അവനുമായിട്ടാവുന്നു നമുക്ക് കാര്യമുള്ളത്.
വി റീഡ് ഹിയർ ദി റൈറ്റർ ഈസ് സെയിങ് ദാറ്റ് ടു ഹിം വി മസ്റ്റ് ഗിവ് അക്കൗണ്ട്.
നാം എസെക്കിയേലിന്റെ പ്രവചനത്തിൽ വായിക്കുന്ന കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്.
In the book of Ezekiel we read that there's a day on which we must give account.
ആ കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കണക്കുകൾ കൊടുത്താൽ മാത്രം പറഞ്ഞാൽ അറിയുന്ന പോലെ അതെല്ലാം ബോധിപ്പിച്ചേ മതിയാകുള്ളൂ.
And on that day it's not enough if we just give account, but we have to justify our actions.
നമ്മുടെ നാം പറയുന്ന ഏത് നിസ്സാര വാക്കിന് കണക്ക് ബോധിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്രയോ സംസാരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു.
If we think or if we keep remembering that we have to give account of every word that we say, then how much words could have been avoided.
നാം മറ്റുള്ളവരെ കുറിച്ച്, നമ്മുടെ ജീവിത പങ്കാളിയെ കുറിച്ച്, സഹോദരി സഹോദരന്മാരെ കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നവരാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഭയം അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാവുകളെ നിയന്ത്രിക്കുന്നതിൽ നാം എത്ര വിജയിക്കുമായിരുന്നു.
How much we speak about our fellow brothers, our sisters, our partners, our evangelists, if we had even a little fear about this giving account, then we would have avoided all these.
നമുക്കൊരു മിര്യാം എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവൾ ആ മോശയ്ക്ക് വിരോധമായി കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നൊരു വാക്കേ പറഞ്ഞുള്ളൂ, ഒരു വാചകമേ പറഞ്ഞുള്ളൂ. എന്താ സംഭവിച്ചത്? 7 ദിവസം അവൾ പാളയത്തിന് പുറത്ത് കഴിയേണ്ടതായിട്ട് വന്നു. ജനത്തിന്റെ യാത്ര 7 ദിവസം മുടങ്ങാനിടയായി. കാര്യം തീർക്കുകയായിരുന്നു ദൈവം.
We see in the life of Miriam, she said only one word against Moses, but she had to stay outside the camp of Israel for 7 days, and their journey was stopped, and God was judging her for what she said.
ഈ സ്വയശോധനയെ കുറിച്ചാണല്ലോ ഒന്ന് കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനും പറയുന്നത്.
Apostle Paul is mentioning about this self examination in 1 Corinthians chapter 11.
തന്നെ തന്നെ ശോധന ചെയ്യണം.
We must examine ourselves.
അല്ലാതെ വരുന്നതുകൊണ്ടുള്ളതായ പരിണിത ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ രോഗികൾ ബലഹീനർ ചില നിദ്ര കൊള്ളുക അസ്വസ്ഥമായി തീരുക.
As a result of not examining, the things mentioned are that though some are weak, some are sick, and some sleep.
അസ്വസ്ഥമായ ജീവിതങ്ങളായി തീരുന്നു.
Life without rest.
ഇതിന് പരിഹാരം ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുക എന്നുള്ളതാണ്.
And the way to overcome that is to examine myself.
പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിച്ച് മാത്രം ഒരു ദിവസം മുന്നോട്ട് നീങ്ങണം.
To go each day moving forward by correcting everything that has to be corrected.
അഞ്ചാമത്തെ കാര്യം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു.
Fifth thing we see in verse 14.
ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക.
Seeing then that we have a great high priest who has passed through the heavens, Jesus the Son of God, let us hold fast our confession.
Chal parayumbolokke profession ennaanu.
In some translations is mentioned as profession.
Rendu ore aasham thaniyaanu.
But it gives the same meaning.
Confession ore late parayalana.
Confession means to say back.
Profession parayal nammude thozhilaanu.
And profession means our job.
Enna nammude thozhil.
What is our profession?
നമ്മുടെ അൾട്ടിമേറ്റ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം?
വാട്ട് മസ്റ്റ് ബി അവർ അൾട്ടിമേറ്റ് പ്രൊഫഷൻ?
നമുക്കെല്ലാ ജോലികളുണ്ട്.
വി ഓൾ ഹാവ് ജോബ്സ്.
ബാങ്ക് ജോലിയാകാം.
ഇറ്റ് മൈറ്റ് ബി ഇൻ എ ബാങ്ക്.
ആശുപത്രി ജോലിയാകാം.
ഓർ ഇൻ എ ഹോസ്പിറ്റൽ.
സുശാഷ ജോലിയാകാം.
ഇറ്റ് മൈറ്റ് ബി ഇൻ എ മിനിസ്ട്രി.
ബിസിനസ് ആകാം. എല്ലാം നമ്മുടെ പ്രൊഫഷനാ.
ഇറ്റ് കുഡ് ബി എ ബിസിനസ്. ഇറ്റ്സ് ഓൾ പ്രൊഫഷൻ.
അപ്പൊ നിങ്ങൾ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രൊഫഷനെ കുറിച്ച് പറയാൻ ഒരു മടിയിൽ അന്നേരം ചാടി പറയുന്നത് എന്റെ പ്രൊഫഷൻ.
സോ ഇഫ് യു ആർ ആസ്ക്ഡ് വാട്ട് ഇസ് യുവർ പ്രൊഫഷൻ, യു വിൽ ഓൾ സേ വിതൗട്ട് എനി ഹെസിറ്റേഷൻ.
ഇവിടെ എബ്രായ വിശ്വാസികൾ പറയാണ് ഹോൾഡ് ഫാസ്റ്റ് യുവർ പ്രൊഫഷൻ.
So here the Hebrew Christians are being warned to hold fast your profession.
Avare profession endana?
What is their profession?
Avarku ellavarkum oru profession undu.
They all have one profession.
Avaru chella krishikarayirikkam.
Some might be farmers.
Chella businessarayirikkam.
Some might be businessmen.
Chella udyogastharayirikkam.
Some might be office goers.
Pakshe avarku ellavarkum kooda poduvaya oru profession undu.
But they all have a common profession.
Endana profession?
What is that profession?
ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് ഉള്ളതുകൊണ്ട് അവന്റെ കീഴിലുള്ള ആളുകൾക്ക് ഒരു കോമൺ പ്രൊഫഷൻ ഉണ്ട്.
ബിക്കോസ് വി ഹാവ് എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ഹു പാസ് ടു ദ ഹെവൻസ് ജീസസ് ദ സൺ ഓഫ് ഗോഡ്, സോ ദോസ് ഹു ആർ അണ്ടർ ഹിം ഹാവ് എ കോമൺ പ്രൊഫഷൻ.
യേശുക്രിസ്തു മഹാപുരോഹിതനാണെന്ന് നാം വിചാരിക്കുമ്പോൾ പറയുമ്പോൾ അവൻ മഹാപുരോഹിതനായത് അല്ലെങ്കിൽ മഹാപുരോഹിതനായി പ്രവർത്തിക്കുന്നത് അവന്റെ കീഴിൽ പുരോഹിതന്മാരും കൂടെ ഉള്ളതുകൊണ്ടാണ്.
ജീസസ് ക്രൈസ്റ്റ് ഈസ് വർക്കിംഗ് ആസ് എ ഹൈ പ്രീസ്റ്റ് ബിക്കോസ് ദർ ആർ പ്രീസ്റ്റ് അണ്ടർ ഹിം.
പുരോഹിതന്മാരും മഹാപുരോഹിതനും.
Priest and high priest.
മഹാപുരോഹിതനുണ്ടെങ്കിൽ പുരോഹിതന്മാരുണ്ട്.
If there is a high priest, there must be priests.
പുരോഹിതന്മാരുണ്ടെങ്കിൽ മഹാപുരോഹിതനുണ്ടായി.
There are priests, there must be high priest.
അങ്ങനെയാണെങ്കിൽ മഹാപുരോഹിതന്റെ ജോലി വേറെ, പുരോഹിതന്മാരുടെ ജോലി വേറെ.
So in that sense, the high priest has one job and the priests have another job.
ഈ പുരോഹിതന്മാരെ നമ്മുടെ പ്രൊഫഷൻ എന്താണ്?
As priests, what is our profession?
നമുക്കറിയാം പുരോഹിതന്മാരുടെ ജോലിയെക്കുറിച്ച് സാധാരണ പറയാറുള്ളത് പുരോഹിതന്മാര് യാഗമർപ്പിക്കണം.
The most common thing that we say that priests have to do is to offer sacrifice.
അവരുടെ പ്രധാനമായ ജോലി അതുതന്നെയാണ്.
That is their main job.
ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ.
Do they have just this one job?
പുരോഹിതന്മാർക്ക് വേറെ പ്രധാനമായ മറ്റൊരു ജോലിയും കൂടിയുണ്ട്.
They have another very important task.
അത് സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്.
That is mentioned in Numbers chapter 10.
അവർ കാഹളം ഊതണം. ലേവ്യരായ പുരോഹിതന്മാരാണ് കാഹളം ഊതേണ്ടത്.
It's the Levitical priests who have to blow the trumpet.
ജനം യാത്ര പുറപ്പെടേണ്ടതായ സമയത്ത് പുരോഹിതന്മാർ കാഹളം ഊതണം.
When the people are starting to move on the journey, it is the priests who have to blow the trumpet.
ശത്രുക്കൾ വരുമ്പോൾ അവരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് കാഹളം ഊതണം.
And when the enemies are coming to for war, it is the priests who have to blow the trumpet.
വിശേഷ ദിവസങ്ങളിൽ കാഹളം ഊതണം.
And on special days also the priests have to blow the trumpet.
അങ്ങനെ പല സന്ദർഭങ്ങളിൽ പല നിലകളിൽ
in several locations, in several manner the trumpets have to be blown.
Rendu pradhanapetta vaakkal uyojirunnu, gambheera dhuni aayittu moodanam, gambheera dhuni allathe moodanam, high pitch moodanam, low pitch moodanam.
The two things mentioned there that you have to blow in high pitch and as well in low pitch.
Ningal kandrayilli kaahala moodana kandundayirikkum trumpet okku moodunnu.
Have you seen trumpets being blown?
അത്ര എളുപ്പമുള്ള ജോലിയൊന്നുമല്ല.
ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്.
കാഹളം ഊതുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ അവരിങ്ങനെ ഊതി ഊതി വരുമ്പോൾ ഈ കഴുത്തിലെ ഞരമ്പുകളെല്ലാം ഇങ്ങനെ കയറു പോലെ കിടക്കും.
It's not at all easy because when they blow, you can see all their veins are almost popping out.
ഈ പുരോഹിതന്മാരുടെ ഈ രണ്ട് ജോലികളിൽ വെച്ച് എളുപ്പമുള്ളതും ഇഷ്ടപ്പെടുന്ന ജോലിയും ഏതായിരിക്കണം?
സോ അമംഗ് ദീസ് ടു ജോബ്സ് ഫോർ ദി പ്രീസ്റ്റ്, വിച്ച് കുഡ് ബി ദി ഈസിയർ വൺ ഓർ ദി വൺസ് വിച്ച് ദേ പ്രിഫർ?
ഈ പുരോഹിത ജോലി യാഗം അർപ്പിക്കുന്നതാണോ അതോ ഈ കാഹളം മൂന്നായിരിക്കും?
ആസ് എ പ്രീസ്റ്റ് ഇസ് ഇറ്റ് ഈസിയർ ടു ഓഫർ ദി സാക്രിഫൈസ് ഓർ ടു ബ്ലോ ദി ട്രംപറ്റ്?
ഞാൻ വിചാരിക്കുന്നത് എല്ലാ പുരോഹിതന്മാരും ഒരു ഓപ്ഷൻ കൊടുത്താൽ അവർ പറയും ഈ യാഗത്തിന്റെ പണി ചെയ്തോളാം.
I believe that if you give an option to these priests, they will all say, we will do this work of offering sacrifice.
കാഹളം മൂന്ന് വലിയ മല്ലു പിടിച്ച കാര്യമില്ല, പ്രയാസമുള്ള ജോലിയാണ്.
But blowing this trumpet is very difficult.
തന്നെയല്ല, ഈ കാഹളം മൂന്നിയാൽ ഒരു റിട്ടേണും ഇല്ല, താനും 5 പൈസ ഗുണമില്ല.
And by blowing this trumpet there's no return or there's no benefit.
എന്നാൽ ഈ യാഗം അർപ്പിച്ചാൽ അതിൽ നിന്ന് എല്ലാത്തിനും ഒരു ഓഹരി തിരിച്ച് പുരോഹിതന്മാർക്ക് കിട്ടിക്കുന്നു.
But from this offering they all get a portion of that from them for themselves.
Vegetarian non-veg എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും, ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കും.
Vegetables for vegetarians and non-veg for non-vegetarians.
കാഹളം മുതൽ ഒരു പ്രയോജനം ഉണ്ടാകില്ല.
But there is no benefit that they get from blowing the trumpet.
പക്ഷേ പുരോഹിതന്മാരാണോ ഇത് രണ്ടും ചെയ്താൽ മതിയാകുള്ളൂ.
But are you, if you are a priest, you are supposed to do both.
നാം രാജകീയ പുരോഹിത വർഗ്ഗമാണ്.
We are a royal priesthood.
നമുക്കൊരു മഹാപുരോഹിതനുണ്ട്.
We have a great high priest.
അവൻ മഹാപുരോഹിതനായതുകൊണ്ട് അവന്റെ കീഴിൽ നാം എല്ലാവരും പുരോഹിതരാണ്.
And because he is a high priest, we are all priests under him.
അതിന്റെ തെളിവുകളെല്ലാം നമുക്ക് വേണ്ടുവോളം വചനത്തിലുണ്ട്.
And there are enough proof, evidence for that in the word of God.
എന്നാൽ നമ്മുടെ ജോലി എന്താണ്?
But what is our job?
ഒന്ന് നാം ആരാധിക്കുന്നു.
First we worship.
ഇന്ന് നാം കൂടിവന്ന് ആരാധിച്ചു.
Today we gathered and worshiped.
ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തിപരമായി നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കും.
And every day as we go forward we worship individually.
അത് മാത്രമാണ് പുരോഹിതന്റെ ജോലി.
Is that only the job of a priest?
കാഹളം ഊതുകയും കൂടെ വേണം.
They also need to blow the trumpet.
എന്താ കാഹളം ഊതുക എന്ന് പറഞ്ഞാൽ?
What is the meaning of blowing a trumpet?
ദൈവത്തിന്റെ വചനം അറിയിക്കുന്നതാണ്.
That is to make known the word of the gospel.
സന്ദേശം അറിയിക്കുന്നതാണ്.
To make known the good news.
അപ്പോൾ നമ്മെ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നതിന്റെ രണ്ട് ഉദ്ദേശങ്ങൾ, ഒന്ന് വീണ്ടെടുപ്പുകാരനെ ഓർക്കണം, രണ്ട് വീണ്ടെടുപ്പുകാരനെ പ്രകീർത്തിക്കണം.
So the objective of each of us being placed here are two. One is to remember the Redeemer and second is to talk to share about the Redeemer.
ആദ്യത്തേത് മുടക്കം കൂടാതെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്.
The first one we do without any stopping.
എന്നാൽ രണ്ടാമത്തേതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും നാം അവലംബിച്ച് നമ്മുടെ രക്ഷകനെ പരിചയപ്പെടുത്തിയേ മതിയാകുള്ളൂ.
But the second one we need to do everything that is within our power and share this gospel.
അതിനെ പറയാൻ പറ്റുന്നവർ പറയണം.
Those who need to say
പോകാൻ പറ്റുന്നവർ പോകണം.
Those who can go and should go.
കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കണം.
Those who can give should give.
പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കണം.
Those who can pray should pray.
ചുരുക്കി പറഞ്ഞാൽ കർത്താവിന്റെ മഹത്തായ വേലയിൽ ഒരു പങ്ക് വഹിക്കാൻ നമുക്ക് ലഭിക്കുന്ന വലിയ പദവിയാണ് ഈ പൗരോഹിത്യ ജോലിയോട് ബന്ധപ്പെട്ടുള്ളതെന്ന് മറക്കാൻ പാടില്ല.
We must never forget that it is our responsibility as priests to have a very important part in this great ministry of sharing the gospel.
ആറാമത് നമ്മുടെ സ്വസ്ഥതയ്ക്കുള്ളതായ മാർഗം.
The sixth aid that helps us.
14th വാക്യത്തിൽ നമ്മുടെ മഹാപുരോഹിതനുമായുള്ള നമ്മുടെ ബന്ധമാണ്.
Is in 16 we see the relationship between 14. In 14 we see the relationship with our high priest.
നമ്മുടെ മഹാപുരോഹിതന്റെ ശുശ്രൂഷയുടെ സാധ്യത നമുക്ക് നേരിട്ട് അനുഭവിക്കാനിടയാകണം.
And we must be able to experience that the ministry of the high priest.
ഇസ്രായേലിന് മഹാപുരോഹിതൻ ഇല്ലായിരുന്നോ?
Did the Israelites not have a high priest?
ഉണ്ടായിരുന്നു. അഹരോൻ മഹാപുരോഹിതനായിട്ടുണ്ടായിരുന്നു.
Aaron was the high priest.
എന്നാൽ ഈ അഹരോൻ അവരുടെ മഹാപുരോഹിതനായിരുന്ന സമയത്ത് എന്തെങ്കിലും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
But while Aaron was a high priest, were they ever able to live in rest?
കഴിഞ്ഞിട്ടില്ല.
No.
അതങ്ങനെ അഹരോൻ തന്നെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞില്ല.
Even Aaron could not live in rest.
എന്നാൽ നമുക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മഹാപുരോഹിതനുണ്ട്.
But we have an even greater high priest.
ആ മഹാപുരോഹിതന്റെ ഏഴ് പ്രത്യേകതകൾ ഈ ഒറ്റ വാക്യത്തിൽ തന്നെ കാണുന്നു.
And the seven specialities of that high priest we see in this one verse.
ഞാൻ വിശദീകരിക്കില്ല, വാക്കുകൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം.
I'm not explaining, just mentioning those words.
ഈ മഹാപുരോഹിതന്റെ പ്രകൃതി എന്താണെന്ന് ആദ്യം പറയുന്നത്.
It's first mentioned what is the nature of this high priest.
അവൻ ദൈവപുത്രനാണ്.
He is the son of God.
ഇസ്രായേലിലെ ഒറ്റ മഹാപുരോഹിതന് പോലും ഈ ഒരു പേര് യോജിക്കുന്ന പേരില്ല. അവരാരും ഈ ദൈവപുത്രന്മാരായിട്ടിരുന്നിട്ടില്ല.
None of the high priests of Israel have ever had this title or this name.
എന്നാൽ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതന് മാത്രമുള്ള പേരാണ് അവൻ ദൈവപുത്രനാണ്.
But only Jesus Christ the high priest had this nature or this title, the son of God.
രണ്ടാമതായിട്ട് ഈ മഹാപുരോഹിതന്റെ താഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട്.
And secondly we read about the lowliness.
അവൻ യേശുവാണ്.
He is Jesus.
മൂന്നാമതായിട്ട് അവന്റെ പേര് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവന്റെ പൊസിഷൻ പറയുന്നുണ്ട്.
Thirdly we read about his position.
അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്.
We read as he is a great high priest.
എന്ന് പറഞ്ഞാൽ ഈ പേര് എടുക്കാൻ ലോകത്തിൽ വേറെ ആരും അനുവദിച്ചിട്ടില്ല.
And that means that nobody else in this world has been given the right to take this name.
അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്.
He is a great high priest.
അടുത്തത് അവന്റെ കീഴിൽ പുരോഹിതന്മാരുടെ സ്വീകാരം, പ്രൊഫഷനുള്ള ഒരുപാട് പുരോഹിതന്മാർ അവരുടെ കൂടെയുണ്ട്.
And under characteristic is that there are so many priests under him.
അവൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിക്കാൻ കഴിയുന്നവനാണ്.
He is one who can sympathize with our weaknesses.
പാപം ഒഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്.
He was in all points tempted as we are, yet without sin.
ഇങ്ങനെയുള്ള എല്ലാ യോഗ്യതകളും ഒത്തിണങ്ങിയ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്.
വി ഹാവ് എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ഹൂ ഹാസ് ഓൾ ദീസ് ക്വാളിഫിക്കേഷൻസ്.
പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്.
ഹി വാസ് ഇൻ ഓൾ പോയിന്റ്സ് ടെംപ്റ്റഡ് ആസ് വി ആർ, യെറ്റ് വിതൗട്ട് സിൻ.
എന്ന് പറഞ്ഞാൽ നമ്മുടെ പരീക്ഷകളെല്ലാം അവൻ അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയാൻ കഴിയില്ല.
ദാറ്റ് മീൻസ് ദാറ്റ് നോബഡി കൻ നോ അവർ ടെംപ്റ്റേഷൻ ലൈക്ക് ഹി കൻ.
നമ്മുടെ പ്രശ്നങ്ങൾ അവൻ അറിയാവുന്ന പോലെ അറിയാവുന്ന ഒരാളും ലോകത്തിൽ.
ദർ ഇസ് നോ പ്രോബ്ലം ദാറ്റ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഡസ് നോട്ട് നോ മോർ ദാൻ എനിബഡി എൽസ്.
അതുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് നമ്മുടെ ജീവിതങ്ങളുമായിട്ട് അടുത്തു വരുമ്പോൾ നമ്മുടെ വിജയികളാക്കി തീർക്കാൻ അവന് കഴിയും.
സോ വെൻ വി കം ടു ഹിം ടു ഡ്രോ നിയർ ടു ഹിം ഹി വിൽ ബി ഏബിൾ ടു റിസോൾവ് ദോസ് ഇഷ്യൂസ്.
പോരാട്ടങ്ങളുടെ നടുവിൽ അവൻ അവിടെ ഉണ്ടല്ലോ.
ഹി ഈസ് ദെയർ ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് അസ് വെൻ വി ഹാവ് പ്രോബ്ലംസ്.
പാപത്താൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അവൻ അവിടെ ഉണ്ടല്ലോ.
വെൻ വി ആർ ടെസ്റ്റഡ് ഹി ഈസ് ദെയർ വിത്ത് അസ്.
ഇല്ലായ്മകളുടെ സമയത്ത് അവൻ നമ്മുടെ അടുക്കലുണ്ടല്ലോ.
ഇൻ ദി ടൈം ഓഫ് ഷോർട്ടേജ് ഹി ഈസ് ദെയർ വിത്ത് അസ്.
ചുരുക്കി പറഞ്ഞാൽ ഏത് സന്ദർഭത്തിലും നമുക്ക് അടുത്ത് എന്ന് കാര്യം പറയാൻ പറ്റുന്ന ഒരു നല്ല മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ജീവിക്കാം.
ഇൻ ഷോർട്ട്, not in any circumstance we have a great high priest who is there, a good high priest who is there for us, to whom we can draw near.
മാത്രമല്ല ഒമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവനെ കുറിച്ച് പറയുന്നത് നമ്മെ നാം ആയിരിക്കുന്നതുപോലെ തന്നെ പിതാവിന്റെ അടുക്കൽ പ്രസന്റ് ചെയ്യാനായിട്ട് അവൻ പിതാവിന്റെ അടുക്കലേക്ക് പ്രത്യക്ഷനായി കഴിഞ്ഞിരിക്കുകയാണ്.
We also read in chapter 9 that he has gone to the father so that he can present us as we are.
നാം ഇന്ന് ജീവിക്കുന്നെങ്കിൽ, വിജയികളായി ജീവിക്കുന്നെങ്കിൽ അതിന് ഒറ്റ കാരണം, പ്രധാനമായ കാരണം പിതാവിന്റെ അടുക്കൽ യേശുക്രിസ്തു നമ്മെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
And if we are living victoriously today, the only one reason for that is because our Lord Jesus Christ is mediating for us and he's presenting us to the Father.
കർത്താവ് ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞല്ലോ, പത്രോസേ നിന്നെ സാത്താൻ ഗോതമ്പ് പോലെ മാറ്റേണ്ടതിന് മൂന്ന് വട്ടം എന്നോട് അപേക്ഷിച്ചു, പക്ഷെ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ അപേക്ഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്.
Lord Jesus Christ said once to Peter, the Satan asked that you be sifted like wheat, but three times he asked, but because I prayed, you have not been allowed.
ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
I prayed for you.
നാം കർത്താവിന്റെ അടുക്കലേക്ക് അടുത്തു വരുമ്പോൾ, പിതാവിന്റെ അടുക്കൽ നമ്മെ എത്തിച്ച് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന നല്ലൊരു മഹാപുരോഹിതൻ ഉള്ളതുകൊണ്ട് എന്തിന് അസ്വസ്ഥമായി ജീവിക്കണം? പ്രശ്നങ്ങളും ആവശ്യങ്ങളും എല്ലാമായി അവന്റെ അടുക്കിലേക്ക് നമുക്ക് എല്ലാം അവിടെ ഉത്തരവുണ്ട്.
When whatever troubles we have, if we go to this good high priest who is there, there is no need for any anxiety.
ഒടുവിൽ ഏഴാമതായിട്ട് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
Let me conclude by saying the seventh thing.
16-ാമത്തെ വാക്യത്തിൽ
verse 16.
അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക.
Let us therefore come boldly to the throne of grace that we may obtain mercy and find grace to help in time of need.
നമുക്കൊരു കൃപാസനമുണ്ട്.
We have a throne of grace.
ഏതാണ് കൃപാസനം?
What is that throne of grace?
സാക്ഷ്യപ്പെട്ടകത്തിന്റെ മീതെ വെച്ചിരിക്കുന്നതാണ്.
It is the one that is placed above the mercy seat.
ആ സാക്ഷ്യപ്പെട്ടകത്തിനകത്തെന്തുണ്ട്?
What is inside that?
അതിനകത്ത് മൂന്ന് പാപങ്ങളെ ചിത്രീകരിക്കുന്ന മൂന്ന് സാധനങ്ങളുണ്ട്.
There are three things that are depicting three sins.
എന്നാൽ അതൊന്നും കാണാതെ വന്ന ഒരു കൃപയുടെ ആസനം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്.
But that might not be seen, it is covered.
ആ കൃപാസനത്തിന്റെ കാര്യം പറയുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് കൂടെ കൂടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് വരാൻ പാടില്ല.
And when it was mentioned about that, it was told to the Israelites that you are not supposed to come to the throne of grace.
നമ്മുടെ പാപങ്ങളെ മൂടി വെച്ചിരിക്കുന്നത് സാക്ഷാൽ കൃപാസനമായ കർത്താവായ യേശുക്രിസ്തുവിലാണ്.
But our sins are covered through our Lord Jesus Christ.
അവനാണ് കൃപാസനം.
He is the throne of grace.
അവൻ കൃപാസനമായിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് പിതാവിന്റെ അടുക്കൽ വരാൻ തന്നെ കഴിയുന്നത്.
And because he is the throne of grace, that is why we are able to go to the Father.
ഇസ്രായേൽ മക്കൾ പറഞ്ഞു കൂടെ കൂടെ വരാൻ പാടില്ല.
To the Israelites, they were told, you are not supposed to come.
എന്നാൽ ഈ വാക്യത്തിൽ എന്താ പറയുന്നത്?
But what is mentioned here?
കൂടെ കൂടെ വരണം.
That you must come.
എപ്പോഴും വരണം.
You must come at all times.
തുറക്കപ്പെട്ടതായ ഒരു സ്ഥാനമാണത്.
It is an open place.
ഏത് സമയത്തും എടുത്തു വരാം.
You can come at any time.
അവിടെ വന്നാൽ എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്?
What is the advantage if you come?
പുറപ്പാട് 25-ന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ,
if you read Exodus chapter 25 verse 22,
അവിടെ ഈ കൃപാസനം ഉള്ളതുകൊണ്ടുള്ള മൂന്ന് സാധ്യതകളെ കുറിച്ച് വായിക്കുന്നുണ്ട്.
We see about three possibilities.
ഒന്ന് വെളിപ്പാട്, റെവലേഷൻ.
Firstly we read revelation.
രണ്ടാമത് ഫോർഗിവ്നെസ്, പാപക്ഷമ.
Secondly forgiveness.
മൂന്നാമത് ഫെലോഷിപ്പ്.
Thirdly fellowship.
കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പറഞ്ഞു തീരാത്ത മൂന്ന് അനുഗ്രഹങ്ങളാണ്.
These are the three indescribable gifts that we receive when we come to the Lord.
നാം നേരത്തെ കാര്യം ഓർക്കണേ, പറഞ്ഞു തീരാത്ത ദാനം.
As we remembered earlier, indescribable gift.
ആ ദാനമായ കൃപാസനം മൂലം നമുക്ക് ദൈവത്തിന്റെ വെളിപ്പാട് വചനമുണ്ട്.
And because of that indescribable gift, we have this word, we have the revelation.
ആ വെളിപ്പാട്, ആ കൃപാസനം മൂലം നമുക്ക് പാപക്ഷമയുണ്ട്.
And because of that, we also have the forgiveness of sins.
മൂന്ന്, ആ കൃപാസനത്തിൽ നിന്നാണ് ദൈവം സംസാരിക്കുന്നത്.
And thirdly, from that throne of grace, God is speaking.
അവിടെ രണ്ട് കെരൂബുകൾ കാണാൻ കഴിയും.
We see two cherubim.
അത് കൂട്ടായ്മയെ കാണിക്കുന്നതാണ്.
And it shows fellowship.
എന്തൊരു അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതമാണ്.
What a blessed life.
ഈ തുറക്കപ്പെട്ട കൃപാസനം മൂലം,
because of this open throne of grace,
ഈ മൂന്ന് അനുഗ്രഹങ്ങൾ നിരന്തരമായി നമുക്ക് ലഭിക്കാൻ കഴിയുമെങ്കിൽ,
if we are able to continuously get these three blessings,
നമുക്ക് എങ്ങനെ അസ്വസ്ഥമായി ജീവിക്കാൻ കഴിയും?
How can we live without rest?
വിജയകരമായ ജീവിതം,
victorious Christian life,
സംതൃപ്തമായ ജീവിതം,
a content Christian,
സ്വസ്ഥതയുള്ള ജീവിതം,
a life with rest,
പരാതി പറയാതെ,
without complaining,
പിറുപിറുക്കാതെ,
and without murmuring,
ദൈവം തരുന്ന ജീവിത സാഹചര്യങ്ങളിൽ സന്തോഷമായി ജീവിക്കാൻ കഴിയുവാൻ ഈ ഏഴ് മാർഗങ്ങൾ എഴുത്തുകാരൻ നമ്മുടെ ഉണ്ടാകിച്ചുകൊണ്ട് കാണിച്ചിരിക്കും.
The writer has given these 7 aids so that we might live a life of rest.
സ്വസ്ഥമായി ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May the Lord help us to live lives of rest.
അടുത്ത നാമം ഇന്ന് വന്നേക്ക് മഹിമപ്പെടുമാറായി.
May his great name be glorified.